താങ്കളുടെ സാമ്പത്തിക കാര്യങ്ങൾ മൊത്തം ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് താങ്കൾക്കറിയാമോ? ദൈവസന്നിധിയിൽ നാം എത്രമാത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവത്രേ നാം നമ്മുടെ പണം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിധം. നമ്മുടെ സാമ്പത്തിക ജീവിതം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്തേ മതിയാകൂ. ദൈവത്തിന് കൊടുക്കുവാൻ പരാജയപ്പെടുന്നവർ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടില്ലാത്തവരത്രേ. ഈ വിഷയത്തെക്കുറിച്ച് മലാഖി പ്രവാചകന് വളരെയധികം പറയുവാനുണ്ട്. ഇന്നലെ അതിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. ദശാംശം ദൈവത്തിന് അർപ്പിക്കുക എന്നത് ദൈവം തന്റെ ജനത്തിന് നൽകിയ ഒരു പ്രമാണമായിരുന്നു. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ദശാംശം കൊടുക്കുക എന്നത് മോശയുടെ ന്യായപ്രമാണത്തിലെ കാര്യമാകുന്നു, നാം കൃപയുടെ കീഴിലായതിനാൽ ആ പ്രമാണത്തിന് നാം വഴങ്ങേണ്ടതില്ല എന്ന്. ഈ പ്രസ്താവനയിൽ രണ്ട് തെറ്റായ കണക്കുകൂട്ടലുകൾ കാണാവുന്നത് അത്രേ. ഒന്ന്, ദശാംശം നൽകുക എന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ മാത്രം നൽകപ്പെട്ടിരുന്നതല്ല. മോശയുടെ കാലത്തിന് വളരെ മുൻപ് തന്നെ ദൈവത്തിന്റെ ജനത്തിനിടയിൽ ഈ പരിചയമുണ്ടായിരുന്നു. രണ്ടാമതായി, ഒരു വ്യക്തിയിൽ നിന്നും പഴയ നിയമകാലത്ത് പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും കുറഞ്ഞ വരുമാനമായിരുന്നു ദശാംശം. എന്നാൽ പിന്നെ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നാം എത്രയധികം കൊടുക്കണമെന്ന് ചിന്തിക്കൂ. ദശാംശത്തിനെതിരായി വാദിക്കുന്നവർ ഈ ഏറ്റവും കുറച്ചുപോലും കൊടുക്കാറില്ല എന്നതാണ് വാസ്തവം. ദൈവനാമത്തിന് വേണ്ടി നാം എന്തുമാത്രം നൽകുന്നു എന്ന് നമുക്കൊന്ന് സ്വയം പരിശോധിക്കാം. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരുടെ സന്ധാരണത്തിനായിട്ട് വേണം ദശാംശത്തിന്റെ പണം നാം ഉപയോഗിക്കേണ്ടത്. മലാഖി പ്രവചനം 3:8 കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് 9 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 9 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. കൃപയുടെ ഈ കാലത്ത് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് താങ്കളുടെ പ്രാപ്തി പോലെ കൊടുക്കണം എന്നത്രേ. അങ്ങനെ പറഞ്ഞാൽ ചിലർക്കത് ദശാംശത്തെക്കാൾ കുറവാണ്, മറ്റു ചിലർക്ക് ദശാംശത്തെക്കാൾ ഒക്കെ വളരെ കൂടുതൽ. എന്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അനേകരും വളരെ അധികം ദൈവത്തിന് കൊടുക്കണം എന്നത്രേ. വിപ്ലവത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്കും വർഗീയ ലഹളകൾക്കും ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന അത്ര പോലും ദൈവവേലയ്ക്ക് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ഞങ്ങൾ ദൈവമക്കളായി എന്ന് പറഞ്ഞ് നടക്കുന്നവർ വളരെ പിശുക്കരായി മാറുന്നു എന്ന് ഞാനങ്ങ് ഭയപ്പെടുകയാണ്. പണ്ട് കള്ളുകുടിക്കുവാനും മയക്കുമരുന്നുകൾക്കും ഒക്കെ ചെലവഴിച്ചിരുന്ന പണം ഇന്ന് ലാഭമായി എന്ന ഭാവത്തിലാണ് പലരും സ്വരൂപിക്കുന്നത്. ദൈവത്തെ കൊള്ളയടിക്കുന്ന മനുഷ്യർ. നാം ആവശ്യമില്ലാത്ത കാര്യത്തിന് വാരിക്കോരി കളയണമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. നാം വളരെ ശ്രദ്ധിച്ച് നമുക്ക് ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നവരാകണം. ദൈവവേലയിൽ ഉണ്ടായിരിക്കേണ്ട അനുഗ്രഹം പലപ്പോഴും കാണാത്തതിന്റെ ഒരു കാരണം ഇതത്രേ. പല കൂട്ടങ്ങളിലും സഭകളിലും ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കും, പക്ഷേ അവിടുത്തെ ജനങ്ങളിൽ ഒരു വ്യതിയാനവും കാണുന്നില്ല, ഒരു വളർച്ചയും ഇല്ലാത്ത അവസ്ഥ. നാം ദൈവത്തിനായി അർപ്പിക്കുന്നത് ദൈവം നോക്കുന്നു എന്ന് അവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സഭയോ വ്യക്തിയോ ദൈവവേലയ്ക്കായി കൊടുക്കുന്നില്ല എങ്കിൽ അവരെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. തങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഭൗതിക സമൃദ്ധി കൊണ്ടായിരിക്കണം എന്നില്ല കേട്ടോ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളെ കൊണ്ട് മാത്രമേ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വിശദീകരിച്ചത്. തന്നോട് ഔദാര്യമായി ബന്ധപ്പെടുന്നവരെ ദൈവം കൃപയോടുകൂടി അനുഗ്രഹിക്കും. ദൈവവചനത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു വലിയ പ്രമാണം അത്രേ ഇത്. അനേക കൂടിവരവുകൾ സഭകൾ നിർജ്ജീവമായി നശിച്ചതിന്റെ പ്രധാന കാരണം അതിലെ ജനങ്ങൾ ദൈവവേലയ്ക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിരുന്നില്ല എന്നതത്രേ. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരാൾ ആത്മീയമായി വളരുന്നത് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. പലരും ദൈവഭാഗത്ത് വരുന്നത് തന്നെ കൊടുക്കുവാനല്ല, വാങ്ങുവാനാണല്ലോ. ലൗകിക അഭിവൃദ്ധി ലക്ഷ്യമാക്കി ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നവർ വലിയ തെറ്റാകുന്നു ചെയ്യുന്നത്. നാം നമ്മുടെ ഹൃദയം അവനായി തുറന്നാൽ അവൻ തന്റെ ഹൃദയം നമുക്കായി തുറക്കും എന്നതിന് സംശയമില്ല. ഭൗതിക അനുഗ്രഹങ്ങൾക്കായിട്ടല്ല, അത് ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുമത്രേ. ആ അനുഗ്രഹങ്ങളെല്ലാം ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമത്രേ. ഭൗതിക സമൃദ്ധി ദൈവാനുഗ്രഹമാകുന്നു എന്ന് നാം കരുതി ആപത്തിൽ ചാടരുതേ. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നീചന്മാർക്കായിരിക്കണമല്ലോ ദൈവം കൂടുതൽ അനുഗ്രഹം നൽകുന്നത്. കള്ളക്കടത്തുകാർക്കും കരിഞ്ചന്തക്കാർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ചൂഷണം ചെയ്യുന്നവർക്കുമൊക്കെ അല്ലേ അധികം സമൃദ്ധി? തങ്ങൾക്കെന്ത് ലഭിക്കുമെന്ന് നോക്കിയല്ല ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ദൈവവേലയ്ക്കായി കൊടുക്കുന്നത്. പിന്നെയോ, തങ്ങളുടെ സ്നേഹത്തിന്റെ പ്രതിഫലനം മാത്രമാകുന്നു അത്. തന്റെ ജനങ്ങളോടുള്ള വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. ഹിസ്കിയാവിന്റെ കാലത്ത് ദേശത്തൊരു ഉണർവുണ്ടായി. 2 ദിനവൃത്താന്തം 31:10 നാം വായിക്കുന്നത്, അതിന് സാദോക്കിന്റെ ഗ്രഹത്തിൽ മഹാപുരോഹിതനായ അസരിയാവ് അവനോട്, ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് മുതൽ ഞങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു. യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു, ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്നുത്തരം പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ ആവശ്യത്തിൽ അധികം കൊടുക്കുകയായിരുന്നു. സമാഗമന കൂടാരം പണിയുന്ന സമയത്ത് മോശ വഴിപാടുകൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ഇനിയും ആരും ഒന്നും കൊണ്ടുവരേണ്ട എന്ന് മോശ പറയേണ്ടതായി വന്നു. കാരണം ജനങ്ങൾ അത്രയ്ക്കധികം കൊണ്ടുവന്നു. കൊടുത്തത് മതി എന്ന് പറഞ്ഞ് ജനങ്ങളെ തടഞ്ഞ ഒരേ ഒരു സമയം ഈ പറഞ്ഞത് മാത്രമാകുന്നു. പക്ഷേ ഈ ജനം അന്ന് അങ്ങനെ ചെയ്തു. 3:10 നാം വായിക്കുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദശാംശം നൽകുന്ന പ്രമാണത്തിൽ കീഴിൽ അല്ല നാം ഇന്ന്. പാവപ്പെട്ട അനേകം ദൈവമക്കളെ എനിക്കറിയാം. അവരുടെ വരുമാനത്തിന്റെ ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അവർക്ക് ഭാരമായി തീരാം. അതേസമയം തന്നെ വളരെയധികം സമ്പൽ സമൃദ്ധിയിലായിരുന്നിട്ടും വളരെ കുറച്ചു മാത്രം ദൈവിക കാര്യങ്ങൾക്കായി കൊടുക്കുന്നവരെയും എനിക്കറിയാം. ദശാംശം എന്നത് പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു അളവുകോൽ മാത്രമാകുന്നു. അതുകൊണ്ട് താങ്കൾ ദൈവിക കാര്യങ്ങൾക്ക് നൽകുന്നതിനെ അളക്കാവുന്നതാണ്. പക്ഷേ അതൊരു പ്രമാണമാക്കി അത്രയും മാത്രം കൊടുക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. പല സഭകളും പറയുന്നത് ഭണ്ഡാരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക സഭ അല്ലെങ്കിൽ നാം അംഗങ്ങളായിരിക്കുന്ന മാതൃസഭ ആകുന്നു എന്നത്രേ. തുറന്നു പറഞ്ഞാൽ ദശാംശം എന്നത് ഇന്ന് സഭയ്ക്കുള്ള പ്രമാണമല്ലാത്തതുപോലെ ഭണ്ഡാരം എന്നത് സഭ അല്ല. ഇസ്രായേലരുടെ ദേവാലയത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഭണ്ഡാരം എന്നത്. സ്റ്റോർ എന്നത്രേ ഇതിനെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. ഏത് ഗ്രാമത്തിലും സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ദേവാലയത്തിന് ചുറ്റും സ്റ്റോർ മുറികളായി പല കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ ദശാംശം കൊണ്ടുവന്നിരുന്നപ്പോൾ അവയെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഈ സ്റ്റോർ മുറികളിലായിരുന്നു. മലാക്കിയുടെ കാലത്തിന് അല്പം മുൻപ് നെഹമ്യാവ് യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, ദൈവത്തിന്റെ ശത്രുവായ തോബിയാവ് ഒരു സ്റ്റോർ മുറി വൃത്തിയാക്കി അതിനകത്ത് പാർക്കുന്നതാണ്. അത് വൃത്തിയാക്കുവാൻ കാരണം ജനം ഔദാര്യമായി കൊടുക്കുന്നില്ലായിരുന്നതിനാലാണ്. അവർ അതിൽ ഒരെണ്ണം തോബിയാവിന്റെ വീടാക്കി മാറ്റി. പക്ഷെ നെഹമ്യാവ് ആ സ്ഥലം വൃത്തിയാക്കി. അവൻ തോബിയാവിന്റെ സാധനങ്ങൾ ഓരോന്ന് ജനാലയിൽ കൂടി വെളിയിലേക്ക് എറിഞ്ഞു. അവനെ അതിനകത്ത് നിന്നും ആ പട്ടണത്തിൽ നിന്ന് പോലും ആട്ടിപ്പുറത്താക്കി. അപ്പോൾ ജനങ്ങൾ തങ്ങളുടെ വഴിപാടുകൾ അർപ്പിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ വീണ്ടും ഭണ്ഡാരം നിറയുവാൻ തുടങ്ങി. ഈ സംഭവം നെഹമ്യാവിന്റെ പുസ്തകം 13:10 അത്ര നാം വായിക്കുന്നത്, ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് ദൈവിക കാര്യങ്ങളിൽ സ്ഥാനം കൊടുക്കുന്നതിനാൽ വരുന്ന ഭവിഷ്യത്ത് ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചാലും ഇതേ ബുദ്ധിമുട്ടുകളാണ് നമുക്കുണ്ടാകുന്നത്. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശത്രുവായ തോബിയാവിന് സ്ഥാനമുണ്ടോ? ഇനിയും 11 നോക്കിക്കാട്ടെ, ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാക്കിയുടെ സമയത്ത് ജനം ദൈവസന്നിധിയിൽ ഔദാര്യമതികളായി കഴിഞ്ഞപ്പോൾ അവൻ അരുളി ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും. ഒന്നിനാലും അടക്കാനാവാത്ത ഭയാനകമായ ഒരു വിശപ്പാണ് ഈ വെട്ടുക്കിളിക്കുള്ളത്. അതിന്റെ മുൻപിൽ പച്ചയായി കാണുന്നതെല്ലാം വെട്ടുക്കിളി തീർക്കുമായിരുന്നു. പച്ചപ്പട്ട് വിരിച്ചതുപോലെ കിടന്നിരുന്ന സ്ഥലത്ത് വെട്ടുക്കിളി ഇറങ്ങിയാൽ അവിടം മരുഭൂമി പോലെ ആക്കുമായിരുന്നു. ഇസ്രായേലിന്മേൽ വന്ന പല ബാധകളും വെട്ടുക്കിളിയിലൂടെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവം അരുളി ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ നിമിത്തം വെട്ടുക്കിളിയെ ശാസിക്കും എന്നത്രേ. ദൈവത്തെ നിരസിക്കുന്ന സമൂഹങ്ങളുടെ മേൽ ഇന്നും ദൈവന്യായവിധി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന പലതിൻ്റെയും കുറവ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വസ്തുത വ്യക്തമാക്കുന്നില്ലേ? എണ്ണ തീരുന്നു തീരുന്നു എന്ന് നാം എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾക്ക് കുറവ് സംഭവിക്കുവാൻ പോകുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പ് മാത്രമാകുന്നു ഇതെന്നാണ് ഞാൻ കരുതുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ സത്യത്തിൽ നാം ഒന്നും കണ്ടില്ല എന്നത്രേ എന്റെ പക്ഷം. ഇനിയും കാണുവാനിരിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയുകയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും വലിയ വിളവ് ലഭിക്കുമെന്നത്രേ. 12 വാക്യം നോക്കിക്കാട്ടെ. നിങ്ങൾ മനോഹരമായൊരു ദേശം ആയിരിക്കിയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു. ഇസ്രായേൽ ദൈവവുമായി ശരിയായ ബന്ധത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർ മറ്റു രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി ഭവിക്കും. ദൈവത്തോടുള്ള സത്യസന്ധതയായിരുന്നു അവരെ മറ്റുള്ള രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർത്തത്. സത്യസന്ധതയില്ലാതെ താങ്കൾക്കൊരിക്കലും വിശുദ്ധി സാധ്യമല്ല എന്നത് മറക്കരുത്. സക്രിയ പ്രവചനം 8:13 വാക്യം നാം പരിശോധിച്ചത് ഓർക്കുമല്ലോ. യഹൂദാഗ്രഹവും ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും, നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും. ഇത് ഒരു ഭാവി ദിവസത്തിലേക്കാണ് നോക്കുന്നത്. പക്ഷേ ദൈവം അന്ന് അവരോട് പറഞ്ഞു അവൻ അവരെ ജാതികൾക്ക് അനുഗ്രഹമാക്കി തീർക്കുമെന്ന്. ഇസ്രായേൽ ദൈവത്തെ സേവിക്കുവാൻ ആരംഭിക്കുമ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. 13 വാക്യത്തിൽ നാം കാണുന്നത് ആ ജനത്തിന് നേരെയുള്ള ദൈവത്തിന്റെ ആരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള അവരുടെ നിന്ദാഗർഭമായ 8 മറുപടി എത്രേ. 13 വാക്യം, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ജനത്തിന്റെ മറുപടി വളരെ രസമായിരിക്കുന്നില്ലേ? അവർ ചോദിക്കുന്നത് നിനക്കെതിരായി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലല്ലോ ദൈവമേ. 14 വാക്യം നോക്കിക്കാട്ടെ, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ. ഇസ്രായേൽ ജനം പറഞ്ഞത് ഈ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാകുന്നു ഉള്ളത്? ഇത് വെറും പാഴ്വേലയാകുന്നു, മിനക്കേട് പണി. ആ ജനത്തിന് അതൊരു വ്യർത്ഥ കാര്യമായിരുന്നു. കാരണം അവരുടെ ഹൃദയം അതിലില്ലായിരുന്നു. അവരുടെ ഹൃദയം അതിൽ ഇല്ലായിരുന്നതിനാൽ ദൈവം അവരെ അനുഗ്രഹിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അവർ അവരുടെ സാഹചര്യത്തിന് ദൈവത്തെ പഴി പറഞ്ഞു. അവർ പറഞ്ഞു ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നേ. താങ്കൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? ഒരു കാര്യം മറക്കരുത്, ആ ജനം ദൈവത്തെ സേവിച്ചിരുന്ന വിധത്തിൽ അത് ഒരു പ്രയോജനവും ഇല്ലാത്ത പണി തന്നെ ആയിരുന്നു. ആത്മാർത്ഥത ഇല്ലാതെ എന്തെല്ലാം ചെയ്തിട്ട് എന്താ കാര്യം? പിന്നെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം ആഗ്രഹിക്കുന്നതാണ് തെറ്റ്. വളരെ കർക്കശമായ ഒരു പ്രസ്താവനയാണ് ഞാൻ ഇനിയും ചെയ്യുവാൻ പോകുന്നത്. ആരാധനയ്ക്കെന്നും പറഞ്ഞ് പള്ളിയിൽ വന്നിരിക്കുന്ന പലരും ആ സമയത്ത് ഒരു പിക്നിക്കിന് പോയിരുന്നാൽ അത് കൂടുതൽ പ്രയോജനം ചെയ്യും. പലരും തങ്ങളുടെ ഹൃദയം ഇടാതെ അത്ര ആരാധിക്കുന്നത്. പലരെയും വിമർശിക്കുവാനാണ് അവർ ആരാധനയ്ക്ക് തന്നെ പോകുന്നത്. ചിലർ പോകുന്നത് തങ്ങളുടെ നല്ല സാരി കാണിക്കുവാനാണ്. മറ്റു ചിലർ പോകുന്നത് അല്പം വിശ്രമിക്കുവാനാണ്, അതെ ഉറങ്ങുവാൻ. ചിലർക്ക് ആരാധനയിൽ മാത്രമേ ഉറക്കം വരൂ കേട്ടോ. ചിലർ പോകുന്നത് മറ്റുള്ളവരെ കാണിക്കുവാൻ, അതെ തങ്ങൾ ഭക്തരാണെന്ന് കാണിക്കുവാൻ. അനേകരും ഒരു ചടങ്ങ് നിവർത്തിക്കുകയാണ്. സുഹൃത്തെ, താങ്കളുടെ ഹൃദയം ആരാധനയിലില്ലെങ്കിൽ, താങ്കൾ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല എങ്കിൽ, അവനെ സ്തുതിക്കുവാൻ താങ്കൾക്ക് ആഗ്രഹമില്ലെങ്കിൽ, അവനെ ശുശ്രൂഷിക്കുവാനും ആരാധിക്കുവാനും ആഴമായ വാഞ്ചയില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇന്ന് നമ്മുടെ ആരാധനകൾ കെങ്കേമങ്ങളാണ്. എന്തിനാ ഒരു കുറവ്? ശമരിയിലെ കിണറ്റിൻകരയിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞത് ഇപ്രകാരം ആകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:21 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഞാനൊന്ന് വായിക്കാം ആ ഭാഗം. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞത്, സത്യ നമസ്കാരികൾ ദൈവത്തെ ആ മലയിൽ ആരാധിക്കാത്ത സമയം വരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ, ഇന്നും ആ ജനം രക്തം ചൊരിഞ്ഞുള്ള യാഗം ആ മലയിൽ അർപ്പിക്കുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞു, യെരുശലേമിലുമല്ല എന്ന്. ദൈവത്തെ ആരാധിക്കേണ്ടുന്ന സ്ഥലമല്ല യെരുശലേം. ഞാൻ പറയുന്നത് പലർക്കും ആശ്ചര്യമാകുമെന്ന് എനിക്കറിയാം. ക്രിസ്തു മാർഗത്തിന്റെ വിവിധ രൂപങ്ങൾ ഇന്ന് യെരുശലേമിൽ കാണുന്നുണ്ട്. പക്ഷേ അവയെല്ലാം ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്തെന്നാൽ, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുമെന്നത്രേ. അങ്ങനെയുള്ളവർ ദൈവവചനത്തെ സ്നേഹിക്കുവാൻ പോകുന്നു. അവർ അവനെ സ്നേഹിക്കുന്നവരായിരിക്കും. അവർ അവനെ അനുസരിക്കുവാൻ വാഞ്ചിക്കും. അവനെ ആരാധിക്കുവാനും അവനെ സ്തുതിക്കുവാനും അവർ ആഗ്രഹിക്കും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാഞ്ച അത് തന്നെ ആയിരിക്കും. ഒരു മനുഷ്യൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ ഞായറാഴ്ചകളിൽ പന്ത് കളിക്കുന്നതിനാൽ നേരെ നരകത്തിലേക്കായിരിക്കും പോകുന്നത് എന്നല്ലേ താങ്കൾ കരുതുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. താങ്കൾ ഞായറാഴ്ച പന്ത് കളിക്കുന്നത് കൊണ്ട് നരകത്തിൽ പോകില്ല. താങ്കൾ നരകത്തിൽ പോകുന്നത് ക്രിസ്തുവിനെ തിരസ്കരിച്ചത് കൊണ്ട് മാത്രമാണ്. പന്ത് കളിയും അതുമായി ഒരു ബന്ധവുമില്ല. ഞായറാഴ്ച പള്ളിയിൽ വരാതെ പന്ത് കളിക്കാൻ അവർ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലരെക്കുറിച്ചും ചിന്തിക്കാറുണ്ട്. കാരണം അവർ അത്രയ്ക്ക് പ്രശ്നക്കാരാണ്. അവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, ഈ പുറമേ കാണുന്ന മതമോ ഭക്തിയോ ഒരു പ്രയോജനവും ഉള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥയും ക്രിസ്തുവുമായുള്ള താങ്കളുടെ ബന്ധവുമാകുന്നു. കറുപ്പൊടുത്തു നടന്നതിനാലും എന്ത് പ്രയോജനമാണുള്ളത്? മലാക്കിയുടെ സമയത്ത് ജനങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുക എന്നത് വ്യർത്ഥവും ശൂന്യവുമായ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ പ്രശ്നം ദൈവമല്ലായിരുന്നു, പ്രശ്നം ആ ജനം തന്നെയായിരുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു രോഗിയെ സന്ദർശിക്കുവാൻ ഞാനൊരു ആശുപത്രിയിൽ ചെന്നു. ആ രോഗി കിടന്നിരുന്ന മുറിയുടെ വെളിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നിൽപ്പുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ ആ മുറിക്കുള്ളിൽ പ്രവേശിച്ചു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ സ്ത്രീക്ക് ഒരു ധൈര്യം നൽകുവാനും ഞാൻ ആഗ്രഹിച്ചു. എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം പറയുകയാണ്, സാറേ, ഞാൻ ഇപ്പോൾ തണുപ്പ് കൊണ്ട് മരിക്കും. ആ ഇരിക്കുന്ന കമ്പിളിയിട്ട് എന്നെ ഒന്ന് പുതപ്പിക്കാമോ? ഞാൻ അത് ചെയ്തു. പക്ഷെ സത്യാവസ്ഥ എന്തെന്നാൽ ആ മുറിയിൽ സാധാരണയിൽ കൂടുതൽ ചൂടായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ചിന്തിച്ചത് അവൻ തണുപ്പ് കൊണ്ട് മരിക്കുവാൻ പോകുന്നു എന്നാണ്. ആ മുറിയെ പഴി പറഞ്ഞ് അയാൾ ഇപ്രകാരം സംസാരിച്ചു, ഈ ആശുപത്രിക്കാർ ഈ മുറികളൊന്നും വേണ്ടത്ര ചൂടാക്കി സൂക്ഷിക്കാറില്ലല്ലോ എന്ന്. പക്ഷെ മുറിയിൽ ഭയങ്കര ചൂടുമാകുന്നു. തങ്ങൾ കൂടി നടക്കുന്ന സഭ ചത്തതാണെന്നും തണുത്തതാണെന്നും പലരും പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. സുഹൃത്തെ, സഭയാണോ താങ്കളാണോ തണുത്തിരിക്കുന്നത്? അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മലാക്കിയുടെ സമയത്ത് പ്രശ്നം ജനങ്ങളുടെ ഭാഗത്തായിരുന്നു. ദൈവത്തെ അവർ പഴി പറഞ്ഞെന്നും മാത്രം. അവിടുന്ന് മാറ്റമില്ലാത്തവനത്രേ, അനന്യനായ ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ തണുത്ത ആത്മീക അവസ്ഥയ്ക്ക് മറ്റുള്ളവരെ പഴി പറഞ്ഞതുകൊണ്ട് വിശേഷമില്ല. മറ്റുള്ളവരെ വിമർശിച്ചതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. അല്ല, താങ്കൾ പഴി പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ താങ്കളാണ് അവരെക്കാൾ മോശം. ഒരാളെ വിമർശിക്കുന്നതിനേക്കാൾ ഉത്തമം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. താങ്കളുടെ സഭയുടെ നിർജീവ അവസ്ഥയിൽ നിന്നും വെളിയിൽ വരുവാൻ താങ്കൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ദൈവത്തെയും മറ്റുള്ളവരെയും പഴിചാരി കഴിയുവാനല്ല, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അത്ര ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? പുതിയ പുതിയ തീരുമാനങ്ങളുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമോ? ദൈവം നിശ്ചയമായും താങ്കളെ അനുഗ്രഹിക്കും. ദൈവം മലാക്കി പ്രവാചകനിലൂടെ ജനത്തോട് അരളി ചെയ്തത് ഒന്ന് പരീക്ഷിച്ചു നോക്കുവാനാണ്, ദൈവത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ. ദൈവത്തിന്റെ ദശാംശവും വഴിപാടുകളും നൽകാതെ ആ ജനം ദൈവത്തെ കൊള്ളയടിച്ചിരുന്നതിനാൽ അവർ ശാപത്തിന് കീഴിലായിരുന്നു. തങ്ങളുടെ വഴിപാടുകളിൽ അവർ ദൈവത്തെ അനുസരിക്കുമെങ്കിൽ താൻ അവരെ അനുഗ്രഹിക്കുമെന്ന് ദൈവം വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകുകയാണ്. ദൈവസ്നേഹം ആസ്വദിക്കുവാനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുമെങ്കിൽ തന്റെ ജനം അവിടുത്തെ സ്നേഹത്തിന്റെ ദാനങ്ങൾ ശരിക്കും ആസ്വദിച്ചേനേയും എന്ന് പ്രവാചകന്മാർ എപ്പോഴും പഠിപ്പിച്ചിരുന്നു. അതേ ദൂതാണ് മലാഖിയും നൽകിയത്. ദൈവം ആ ജനവുമായി ചെയ്യുന്ന ഒരു വിലപേശലായി ഇതിനെ തെറ്റിദ്ധരിക്കരുതേ. ദൈവത്തിന് 10 രൂപ നൽകിയാൽ ദൈവം 100 രൂപ തരും എന്ന പഠിപ്പീര് ദൈവത്തെ താഴ്ത്തിക്കെട്ടുന്ന ഒന്നത്രേ. ദൈവത്തിന് നൽകിയാൽ കൂടുതൽ ഭൗതിക സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് ജനങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് പാപമാകുന്നു. ദൈവം അത് പൊറുക്കില്ല സുഹൃത്തെ. എന്നെ ശ്രദ്ധിക്കുന്ന ആരും അപ്രകാരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴരുതേ. ദൈവം തന്നെ മാനിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തെ കബളിപ്പിച്ച് സമ്പന്നരാകാം എന്ന് ചിന്തിക്കാതിരുന്നാൽ മതിയാകും. നാം പൂർണ്ണമായും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാകുന്നു എങ്കിൽ അത് നമ്മുടെ വസ്തുക്കളോടുള്ള മനോഭാവത്തിലും മൂല്യത്തിലും പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കും. അപ്രകാരത്തിലുള്ള ഒരു സമർപ്പണം ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നമ്മെ ഫലമുള്ളവരാക്കുകയും ചെയ്യും. പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, താങ്കൾ ദൈവസന്നിധിയിൽ എത്രമാത്രം സമർപ്പിക്കപ്പെട്ട വ്യക്തിയാകുന്നു? താങ്കൾക്കുള്ള വകകൾ ദൈവത്തിനായി കൊടുത്തിട്ടുണ്ടോ? ഇന്ന് തന്നെ സകലവും സമർപ്പിക്കൂ. ഭാഗികമായുള്ള സമർപ്പണം ദൈവം അംഗീകരിക്കുന്നില്ല. പൂർണ്ണമായി സമർപ്പിക്കൂ.